a preacher gets up and speaks last, you always wonder when he's going to finish.
So
I want to put your minds at ease. I grew up in the military and I knew know what time means. I'm not going to take more than 30 minutes and I can go for your lunch.
Praise the Lord.
Time me, I'll keep my word.
Praise the Lord.
I want to turn to a verse in Acts chapter 20.
Apostle Prabhupada, 20th.
You know, many Christians use this phrase, I am innocent of your blood. In what Paul said in Acts 20, verse 26. I am innocent of your blood.
അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോകുവാൻ പോകിയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു.
When can you say to somebody, after preaching what can you say to somebody, I'm free from your blood now, I'm not responsible for you before God.
നമ്മൾ പ്രസംഗിച്ച് തീർന്നതിന് ശേഷം ഒരു വ്യക്തിയോട് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും നിങ്ങളുടെ രക്തത്തിൽ ഇനിമേൽ എനിക്ക് പങ്കില്ല.
Supposing I'm just told that Jesus died for your sins.
യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു.
That's the only way of salvation.
കാരണം അത് മാത്രമാണ് രക്ഷയ്ക്കുള്ള കാരണം.
You must repent and believe in him.
നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കുക.
Now I'm free from your blood.
അതിനുശേഷം ഞാൻ സ്വതന്ത്രനാണ്. എനിക്കതിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല.
Some people just give a tract to somebody and say, now I'm free from your blood. If you go to hell, you're responsible.
ചിലർ ഇങ്ങനെ ട്രാക്ട് കൊടുത്തതിന് ശേഷം എന്റെ ഉത്തരവാദിത്വം തീർന്നു, ഇനി അവൻ സ്വർഗത്തിലോ നരകത്തിലോ എവിടെ പോയാലും എനിക്ക് വിഷയമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്.
A lot of our ideas have come because we don't read the word of God exactly.
ദൈവവചനം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്, വായിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പലതിലും
തെറ്റിപ്പോകുന്നത്.
ദൈവവചനം പഠിപ്പിക്കുവാനുള്ള ഒരു അധ്യാപകനായിട്ട് കർത്താവിനെ വിളിച്ചു.
Studying this book so that I can teach it accurately.
ഏകദേശം 50 വർഷത്തോളം ഞാൻ ഈ വചനം പഠിച്ചു, അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പഠിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു.
And here's something I want to show you now.
ഇതിൽ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Whenever you study the word of God,
ദൈവവചനം നിങ്ങൾ എപ്പോഴെങ്കിലും പഠിക്കുമ്പോൾ,
don't take a verse all by itself.
ആ ഒരു വചനം മാത്രം അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് വെളിയിലായിട്ട് എടുത്ത് നിങ്ങൾ ചിന്തിക്കരുത്.
When you take a whole message that Jesus or the apostles preached, don't take a verse by itself.
യേശു കർത്താവ് ശിഷ്യന്മാർ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ മുഴു ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു വാക്യം മാത്രം എടുത്ത് നിങ്ങൾ അതിന്റെ ആശയം മാത്രം എടുക്കരുത്.
Many people have taken one sentence I said in some sermon and misquoted me.
ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വാക്യം എടുത്തിട്ട് എന്നെ മിസ്കോട്ട് ചെയ്ത് ഞാൻ
കേട്ടിട്ടുണ്ട്.
ഞാൻ ആ സമയത്ത് ഇങ്ങനെ പറയും, കർത്താവേ ഞാൻ പ്രസംഗിച്ചത് അങ്ങനെ അല്ലല്ലോ, അതിൽ ഒരു വാക്കെടുത്താണല്ലോ അവരിങ്ങനെ മിസ്കോട്ട് ചെയ്യുന്നത്. കർത്താവിനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും അങ്ങനെ അവർ മിസ്കോട്ട് ചെയ്തു. 2000 വർഷമായിട്ട് എന്നെ അവർ മിസ്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു.
One principle is, when you read a letter, don't read one verse, read the whole letter of Paul.
പൗലോസിന്റെ ഏതെങ്കിലും ഒരു ലേഖനം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരു വാക്ക് മാത്രമല്ല, ആ ലേഖനം മുഴുവനായി വായിക്കാൻ ഞാൻ
ശ്രമിക്കുന്നു.
ഇവിടെ നമ്മൾക്ക് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം.
I am innocent of the blood of all men because verse 27, I did not shrink from declaring to you the whole purpose of God.
ദൈവത്തിന്റെ നിങ്ങളെക്കുറിച്ചുള്ള ആലോചന, ദൈവത്തിന്റെ ആലോചന മുഴുവനും മറച്ചു വെക്കാതെ ഞാൻ സംസാരിച്ചത് കൊണ്ട് ഇനി മേൽ ഞാൻ കുറ്റക്കാരനല്ല എന്നാണ്
ഉദ്ദേശിച്ചത്.
ദൈവഹിതത്തിന്റെ 10% മാത്രമാണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ ഞാൻ നിങ്ങളുടെ രക്തത്തിൽ നിന്ന് കുറ്റക്കാരനായി വിമുക്തനായി വരില്ല. ഇനി അത് 75% ആണെങ്കിൽ പോലും നിങ്ങളുടെ രക്തത്തിൽ നിന്ന് ഞാൻ വിമുക്തനല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആലോചന മുഴുവനും അവരെ പഠിപ്പിക്കുവാനായിട്ട് ഉപദേഷ്ടാക്കന്മാരെ ദൈവസഭയിൽ നിയമമാക്കിയിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് സത്യത്തിന്റെ പരിപൂർണമായിട്ടുള്ള ആ ഒരു അറിവ് നേടുന്നവരായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പല മാത്രമാണ് പ്രാധാന്യം അറിയിക്കുന്നത്, വരം പ്രാധാന്യമല്ല എന്ന് എന്ന് ചിന്തിക്കുന്ന ചിലരെ നമുക്ക് കാണാൻ
കഴിയും. Others who emphasize the gifts of the Holy Spirit so much that they almost neglect the fruit of the Spirit.
മറ്റു ചില ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്നു, അവർ പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ യേശുവിനെ നിങ്ങൾ നോക്കുക, എന്താണ്
യേശുവിനുണ്ടായിരുന്നത്?
അവൻ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലവും ഉണ്ടായിരുന്നു. അതിനർത്ഥം നമുക്ക് ഇത് രണ്ടും ആവശ്യമാണ്. യേശുവിൻ നിറഞ്ഞിരുന്നത് അവൻ തേജസ് നിറഞ്ഞവനായിരുന്നു, കൃപയും തേജസ്സും നിറഞ്ഞവനായിരുന്നു. അവന് കുഷ്ഠരോഗികളെ ഇങ്ങനെ ചേർത്ത് അണയ്ക്കാമായിരുന്നു. അതേ രീതിയിൽ തന്നെ വ്യഭിചാരത്തിൽ പിടിച്ചെടുത്ത ഒരു സഹോദരിയെ അവന് സ്നേഹിച്ച് അവളെ കംഫർട്ട് ചെയ്യുമായിരുന്നു. അതാണ് കൃപയുടെ പ്രദർശനം. എന്നാൽ അവൻ സത്യവും പറഞ്ഞവനായിരുന്നു. വചനമായിരുന്നു മതത്തിന്റെ പേരിൽ പണം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ വ്യാപാരം ചെയ്യുന്നവരുടെ മേശ അത് മുഴുവനും മറിച്ചിട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളാണ് വാസ്തവത്തിൽ യേശു കർത്താവ് അങ്ങനെ ഒരു ആലയത്തിൽ ചെയ്യുന്നത് കാണുന്നു എന്ന് കരുതുക. നിങ്ങൾ കർത്താവിനോട് തന്നെ നമ്മൾ പറഞ്ഞേനെ, നിങ്ങൾ കർത്താവെ നീ അല്പം കൂടി ക്രിസ്തുവിന്റെ ആ ഒരു രീതിയിൽ പെരുമാറിയാൽ
കൊള്ളാമായിരുന്നു.
നമ്മൾ കർത്താവിനോട് തന്നെ പറയുകയാണ്, നീ കർത്താവിനെ പോലെ ആകണം. അത് സത്യമാണ്. സത്യവും കൃപയും അതിൽ ഒരു ബാലൻസ്
ഉള്ളവരായിരുന്നു.
നമ്മളിത് രണ്ടും പ്രദർശിപ്പിച്ചില്ലെങ്കിൽ വാസ്തവത്തിൽ അവരുടെ രക്തസ്നേഹമുള്ള സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലിന്റെ ആ പ്രയോജനം ചെയ്യുകയാണ്. കൃപയോ വാസ്തവത്തിൽ ഈ എല്ലിനെ മൂടിയിരിക്കുന്ന മാംസം പോലെ. നമുക്കിത് രണ്ടും ആവശ്യമാണ്. എപ്പോഴും ചെല്ലു പറയാറുണ്ട്, സത്യം മാത്രം മതി, സത്യം 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 എന്ന്. അത് പരീശന്മാരുടെ സ്വഭാവം. അത് ഒരു അസ്ഥി പഞ്ഞരത്ത് നമ്മൾ കാണുന്ന പോലെ. നിങ്ങൾ ഒരു രാത്രി ഒരു അസ്ഥി പഞ്ചരം നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് കാണുന്നു എന്ന്
കരുതുക.
നിങ്ങൾ ഒരിക്കലും അതിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കില്ല. നിങ്ങൾ അതൊന്ന് ഓടി ഓടിക്കാനായിട്ട്
ശ്രമിക്കും.
ഇങ്ങനെ ചിന്തിക്കുക, അസ്ഥിയും അസ്ഥികളൊന്നുമില്ല, മാംസം മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ നേരെ നിന്ന് നിൽക്കാൻ കഴിയില്ല. ഏത് ദ്വാരത്തിലൂടെ വേണമെങ്കിലും എനിക്ക് അപ്പുറം കടന്നു പോകാനായിട്ട് കഴിയും. ചില വിശ്വാസികളും അങ്ങനെയാണ്. അവർക്ക് സത്യത്തിന് വേണ്ടി നിൽക്കണമെന്നില്ല. അവർക്ക് ഏതൊരു ഉപദേശം വന്നാലും അതിനനുസരിച്ച് കുഴഞ്ഞു മാറുന്ന ഒരു അനുഭവം. കാരണം അവരുടെ ഉള്ളിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ആശയമില്ല. ദൈവത്തിന്റെ വലത് നമ്മൾ കാണുന്നത് യേശു കർത്താവിൽ സത്യത്തിന്റെയും കൃപയുടെയും ബാലൻസ് ഉണ്ടായത്. അതുപോലെ തന്നെ എല്ലാ വശത്തും ദൈവത്തോടുള്ള സ്നേഹവും അതേ സമയത്ത് തന്നെ മനുഷ്യനോടുള്ള അയൽപക്കാലത്തെ സ്നേഹവും അതിനൊരു ബാലൻസ്
ഉണ്ടായിരിക്കും.
നമ്മൾ തപസ് ചെയ്യുന്ന മുനിമാരെ പോലെ ഒരു സത്യം ഞാൻ എന്റെ ദൈവമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അതിന് നേരെ മറിച്ച് ദൈവമായിട്ടുള്ള ബന്ധം വിട്ടിട്ട് ഞാൻ സോഷ്യൽ സർവീസ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന അനുഭവമല്ല. അതിലും ബാലൻസ് ദൈവത്തെ സ്നേഹിക്കുകയും അതേ രീതിയിൽ തന്നെ നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ഇങ്ങനെയുള്ള ഈ സന്തുലിതമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് സംസാരിക്കാൻ മണിക്കൂറുകൾ എനിക്ക് എടുക്കാൻ കഴിയും. മറ്റൊരു കാര്യം കൂടി കാണിക്കാം.
When Jesus gave the great commission before he went to heaven,
കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് സ്വർഗ്ഗരോഹണമായി പോകുന്നതിന് തൊട്ട് മുമ്പ് നൽകിയ ആ കമാൻഡ്മെന്റ്,
he used the word go twice.
ആ കൽപ്പനയിൽ കർത്താവ് രണ്ട് പ്രാവശ്യം പോകുവിൻ എന്ന് പറഞ്ഞു.
That's the balance.
അത് ഒരു ബാലൻസിനെ കാണിക്കും.
And most Christians have seen only one part.
അതിന്റെ ഒരു ഭാഗം മാത്രമേ സാധാരണ ഗതിയിൽ അധികമാനം ക്രിസ്ത്യാനികൾ കണ്ടിട്ടുള്ളൂ.
Twice he said go.
എന്നാൽ രണ്ട് പ്രാവശ്യമാണ് കർത്താവ് പോകുവിൻ എന്ന് പറഞ്ഞത്.
First,
പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും.
every single person.
എല്ലാത്തിലുള്ള സകല സൃഷ്ടിയോടും എല്ലാവരോടും നമ്മൾ പോയി സുവിശേഷം പറയണം.
That is called evangelism.
അതാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത്.
No one person can reach the 7 billion people in the world.
ഒരൊറ്റ വ്യക്തിക്കായിട്ട് തന്നെ 7 ബില്യൺ ആളുകളെ റീച്ച് ചെയ്യാൻ കഴിയില്ല.
One church can reach 7 billion people.
ഒരൊറ്റ സഭയായിട്ട് എല്ലാവരെയും റീച്ച് ചെയ്യാനായിട്ട് കഴിയില്ല.
One church can reach 1.2 billion people in India.
ഇന്ത്യയിലുള്ള എല്ലാവരെയും റീച്ച് ചെയ്യാനായിട്ട് ഒറ്റ സഭയെ കൊണ്ട് കഴിയില്ല.
That's why that commission is given to the whole church.
അതുകൊണ്ടാണ് മൊത്തം ലോകത്തിലുള്ള എല്ലാ സഭകളോടുമായിട്ട് കർത്താവ് അത് പറയുന്നത്.
Not just to preachers.
അത് പ്രസംഗരോട് മാത്രമല്ല. സുവിശേഷന്മാരായിട്ട് എല്ലാവരും തീർന്നില്ലെങ്കിലും എല്ലാവരും അവന്റെ സാക്ഷികളായി നമ്മൾ മാറണം. സുവിശേഷന്മാർ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി പ്രത്യേക ചില ഗ്രൂപ്പുകളെ അടുക്കിലേക്ക് ദൈവം അയക്കുന്നവരാണ്. എന്നാൽ നമ്മളെ വിളിച്ചിരിക്കുന്ന നമ്മൾ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ അയൽക്കാരുടെ മധ്യത്തിൽ എല്ലാം അവന്റെ സാക്ഷികളായി ഇരിക്കുവാനാണ്. ഞങ്ങളുടെ ഇന്ത്യയിലുള്ള സഭ തന്നെ വളർന്നതിന് കാരണം വ്യക്തിപരമായിട്ടുള്ള സുവിശേഷത്തിലൂടെയാണ്. മറ്റുള്ള വിശ്വാസികൾ മറ്റുള്ളവരുടെ വിശ്വാസം മറ്റുള്ളവരുടെ അടുക്കിലേക്ക് സുവിശേഷത്തിക്കുന്നു. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും.
You bring people to faith.
നിങ്ങൾ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൂട്ടി വരുത്തും.
Baptize them and they'll be saved.
അതിനുശേഷം അവരെ നിങ്ങൾ സ്നാനപ്പെടുത്തി അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും.
16.
അങ്ങനെ നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കുമെന്ന്
പറയാനുള്ള
അവർ പുതുഭാഷകൾ സംസാരിക്കും,
അവർ
സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി
വരികയില്ല.
രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് വാസ്തവത്തിൽ സുവിശേഷകനോട് ചേർന്ന് പോകുന്ന ആ
ശുശ്രൂഷകളാണ്.
അത് ഇന്നും കർത്താവ് അങ്ങനെ സുവിശേഷന്മാരോട്
ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ യേശു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒരു ചെറുപ്പമായിരുന്നു. പലപ്പോഴും ഭൂതശാന്തിയില് പലതരമുള്ള പ്രക്രിയകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് പോസ്റ്റ് എങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം
കണ്ടു.
ഒരൊറ്റ വാക്കുകൊണ്ടാണ് യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയത്.
മത്തായിയുടെ
സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 15-16 വാക്യം. ഞാൻ ഇങ്ങനെ പറഞ്ഞ കർത്താവേ, നീ പോയ ആ മാതൃക പോകുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. വളരെയധികം ഭൂതങ്ങൾ ഞങ്ങളുടെ
ശുശ്രൂഷയിൽ
വിട്ടുപോയിട്ടുണ്ട്, പ്രത്യേക
ഗ്രാമപ്രദേശങ്ങളിൽ.
ആ ഓരോ അനുഭവത്തിലും ഒരൊറ്റ വാക്കുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ
പ്രാവശ്യവും
ഈ അമേരിക്കയിലും അങ്ങനെയുള്ള ഒരു ഭൂതശാന്തി ശുശ്രൂഷ ഒറ്റ വാക്യം. ആ വ്യക്തിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ള ഒറ്റ വാക്ക്. ഒരിക്കലും എനിക്ക് അലറി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ പതുക്കെ പറഞ്ഞപ്പോൾ തന്നെ 30 അടി ദൂരത്ത് നിന്ന് ഒരു ഭൂതം അത് കേട്ട് അങ്ങനെ വിട്ടുപോകുകയുണ്ടായി. സഹോദരി സഹോദരന്മാരെ,
ഫോളോ ജീസസ്
യേശു കർത്താവിന്റെ ആ മാതൃക നമുക്ക് പിന്തുടരാം.
Now that is one side.
അത് അതിന്റെ ഒരു വശം ഞാൻ പറഞ്ഞു.
Another time Jesus said, go.
പോയി പോകുവീൻ എന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ വശം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു.
Matthew 28:28. This is the balance.
ഇതാണ് അതിന്റെ സന്തുലിതമായിട്ടുള്ള അല്ലെങ്കിൽ ബാലൻസ് ചെയ്തിട്ടുള്ള
കാര്യം.
സത്യം അതിന്റെ
സന്തുലിതാവസ്ഥയിൽ
നമ്മുടെ ശരീരം നിൽക്കുന്നത് പോലെ തന്നെ സത്യത്തിന് അതിന്റേതായിട്ടുള്ള ഒരു
സ്ഥാനമുണ്ട്.
നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ
exactly the same on both sides.
രണ്ടു വശവും ഒരുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. രണ്ട് കൈകൾ, രണ്ട് കാലുകൾ, രണ്ട് കണ്ണുകൾ, രണ്ട് ചെവികൾ, ഇതെല്ലാം നന്നായിട്ടിരിക്കുന്നു.
And this is how the Christian life must be.
അതായിരിക്കണം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതവുമായിരിക്കണം.
All the areas that I just spoke.
ഞാൻ സംസാരിച്ച എല്ലാ വശങ്ങളിലും.
And in this area too.
ഈ 28-ാമത്തെ നമ്മൾ കാണാൻ പോകുന്ന ഈ ഭാഗത്ത്.
Matthew 28:19.
അതിന്റെ 19-ാം വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്
make disciples.
പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതൊക്കെ ബ്രഹ്മാണി പണ്ടത്തോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും ലോകത്തിലുള്ള സകല ജാതികളെ ശിഷ്യരാക്കുകയും എന്ന് പറഞ്ഞു. അവരെ സ്നാനപ്പെടുത്തിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പോയി അവരെ ശിഷ്യരാക്കുമെന്ന് പറഞ്ഞു.
You birth is like a baby being born.
വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചതുപോലെയാണ്.
Praise God for every baby born.
ദൈവത്തിന്റെ സ്തോത്രം ജനിച്ച കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം.
Praise God for every person who is born again.
വീണ്ടും ജനിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും സ്തോത്രം ചെയ്യുന്നു.
When you mothers after your baby is born, you don't just throw them in the street and say, "Now I must look for another baby."
എന്നാൽ വീണ്ടും അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞിനെ സ്ട്രീറ്റിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് എനിക്കിപ്പോ ഒരു കുഞ്ഞ് ലഭിച്ചു, ഇനി അടുത്ത കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കാരണം പറഞ്ഞ് ഈ കുഞ്ഞിനെ തള്ളിക്കളയുന്ന ഒരു അനുഭവം നമുക്ക് നിങ്ങൾക്ക് മാതാപിതാക്കൾക്കില്ല. എത്രയോ വർഷങ്ങളാണ് മാതാപിതാക്കൾ ഈ കുഞ്ഞൊന്ന് വളർന്ന് വലുതായി കാണാൻ ആഗ്രഹിച്ച് അതിനു വേണ്ടി
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അതേ ഭാരമാണ് അപ്പോസ്തലന്മാർക്ക് ഈ പുതുതായിട്ട് വന്ന എല്ലാവരെയും ശിഷ്യരാക്കി തീർക്കുവാനായിട്ട് അവർക്കുണ്ടായിരുന്ന ഭാരം. അതുകൊണ്ടാണ് സഭയുടെ അവരെ ആക്കിയത്. അവരെ സഭയിലാക്കുക മാത്രമല്ല, അവരെ വചനം പഠിപ്പിച്ച് അവരെ ഒരു നല്ല പൂർത്തീകരണത്തിലേക്ക് അവരെ നടത്തി. അവരെന്താണ് ചെയ്യുന്നത്? അവരെ ഈ ശിഷ്യരാക്കുവാനായിട്ട് എന്താണ് അവരെ പ്രസംഗിച്ച് അനേകരെ പഠിപ്പിച്ചത്? ഇത് ശ്രദ്ധിക്കുക. 20-ാം വാക്യം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഉദ്ദേശിക്കുക. ഇവിടെ ബോധശാന്തിയെ കുറിച്ചോ അല്ലെങ്കിൽ അത്ഭുതത്തെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീര്യപ്രവൃത്തികളെ കുറിച്ചോ ഒന്നും
പറഞ്ഞിട്ടില്ല.
അത് സുവിശേഷത്തോടുള്ള ബന്ധത്തിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ സുവിശേഷത്തിനായി പോകുമ്പോൾ കർത്താവ് തന്റെ വചനം അത്ഭുതങ്ങളിലൂടെ രോഗശാന്തിയിലൂടെ അത്ഭുതങ്ങളെ പുറത്താക്കുന്നതിലൂടെ വിഷത്തിൽ നിന്ന് അല്ലെങ്കിൽ സർപ്പത്തിൽ നിന്ന് നിങ്ങളെ കാക്കുന്നതിലൂടെ അവൻ തന്റെ വചനത്തെ ഉറപ്പിക്കും. സുവിശേഷം എത്തിയിട്ടില്ലാത്തടത്ത് സുവിശേഷന്മാർ അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അവിടെ എല്ലായിടത്തും അങ്ങനെ
സംഭവിച്ചിട്ടുണ്ട്.
നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ അത്രമാത്രം അത്ഭുതം കാണാത്തതിന് കാരണം ഇങ്ങനെ സുവിശേഷം എത്തിയിട്ടില്ലാത്തടത്ത് നമ്മൾ പോകാറില്ലാത്തതുകൊണ്ടാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ കഴിയും സുവിശേഷത്തിന് വേണ്ടി മുൻപന്തിയിൽ ഇറങ്ങി തിരിച്ച അപ്പോസ്തലന്മാരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് വാസ്തവത്തിൽ യുഗങ്ങളായിട്ട് ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അതിന്റെ മറുഭാഗത്ത് പോകുവേൻ എന്നുള്ളതിൽ ശിഷ്യരാക്കുന്ന ഒരു ദൗത്യം നമ്മെ
ഏൽപ്പിച്ചിരിക്കുന്നു.
ഈ പുതുതായിട്ട് അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞിനെ നമുക്ക് തന്നെ എടുക്കാം. അവനെ ഒരു നല്ല ഉറപ്പുള്ള ഒരു വിശ്വാസിയായി ഒരു വിശുദ്ധനായി തീർക്കുന്നതിന്
പോകാം. അവിടെ
ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരെ പഠിപ്പിക്കുക മാത്രമല്ല അവർ സകലം അത് പ്രമാണിപ്പാണ്ടക്കോണം അവരെ
ഉപദേശിക്കണം.
അവരെ പഠിപ്പിക്കുക മാത്രമല്ല അവരെ അത് പ്രമാണിക്കേണ്ടക്കോണം പഠിപ്പിക്കണം. എന്താണ് അവര് അത് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നതിനുള്ള വ്യത്യാസം? എനിക്ക് തിയറിറ്റിക്കലി ഒരാളെ നീന്തുവാനായിട്ട് ബോർഡിൽ എഴുതി കാണിച്ചു പഠിപ്പിക്കാൻ കഴിയും, എന്നാൽ അവൻ പഠിക്കണമെന്നില്ല. അത് പ്രമാണിപ്പാണ്ടക്കോണം ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ നദിയിൽ കൊണ്ടുപോയി അവനെ നീന്തുവാനായിട്ട് സഹായിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യണമെന്ന് പറഞ്ഞ് കാണിച്ചു
കൊടുക്കും.
എന്നാൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന തിയറി ആണെങ്കിൽ അത് ബ്ലാക്ക് ബോർഡിൽ എഴുതി കാണിക്കുന്നതിന് വാസ്തവത്തിൽ നിങ്ങളെ ഒരു ദൈവദാസന് ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച് പഠിപ്പിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ വെറുതെ തീരെ മാത്രം പറയുന്നേ ഉള്ളൂ.
Whose children are not walking in the ways of the Lord must not be an elder.
അതുകൊണ്ടാണ് മൂപ്പന്മാരെ തെരഞ്ഞെടുക്കാൻ പറയുമ്പോൾ അവർ തങ്ങളുടെ മക്കളെ പതിവുപദേശത്തിൽ പഠിപ്പിക്കുന്നവരായിരിക്കണം എന്നുള്ള ആ ഒരു ഉപദേശം നൽകാൻ
ഇടയായിരുന്നു.
ഞാൻ എന്റെ സഭയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ സഭകളിലും മൂപ്പന്മാരെ നിയമിച്ചു. അതിലാഗ്രഹപ്പെട്ടിരുന്ന ഒരു മൂപ്പന്റെ ജീവിതത്തിൽ അവന്റെ കുഞ്ഞുങ്ങള് ചൊവ്വയിൽ നിന്ന് നടക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര പ്ലീസ് നീ ആ ശുശ്രൂഷയിൽ നിന്ന് മാറി വെക്കണം. ദൈവവചനത്തെ അനുസരിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസികളെല്ലാം അവരെ ഞാൻ പഠിപ്പിക്കുക മാത്രമല്ല അവരത് പ്രമാണിക്കുവാനായിട്ട് ഞാൻ പഠിപ്പിച്ചു. എല്ലാവരെയും യേശു പറഞ്ഞ ഉപദേശത്തെ പകുതിയായിട്ട് അല്ലെങ്കിൽ 10% മാറ്റില്ല എന്ന്
പൂർണ്ണമായിട്ടും.
അങ്ങനെ ദൈവത്തിന്റെ ആലോചന മുഴുവനും അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരുടെ രക്തത്തിൽ നിന്ന് ഞാൻ പങ്കുകാരനല്ല അതിൽ നിന്ന് വിമുക്തനാണെന്നുള്ള ആ ഒരു ആശയം വരുന്നത്. ഒരിക്കൽ ഞാൻ കർത്താവിന്റെ മുമ്പിൽ
നിൽക്കും.
എന്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ അവൻ ചോദന ചെയ്യും. അവൻ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു, ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണോ അത് പ്രസംഗിച്ചത്? നീ ആരെയെങ്കിലും പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതി പൂർണ്ണ സത്യം പ്രസംഗിക്കുന്നതെന്ന് മാറിയിരുന്നിട്ടുണ്ടോ എന്ന് അവർ അവനോട്. എനിക്കെന്ന് പറയാൻ കഴിയുന്ന കർത്താവേ, മറ്റുള്ള മനുഷ്യരുടെ ഏതൊരു അഭിപ്രായത്തെക്കാൾ ഉപരിയായിട്ട് നീ എന്നെ കുറിച്ച് എന്റെ ശുശ്രൂഷയെ കുറിച്ച് എന്ത് പറയുന്നു എന്നതിനാണ് എന്റെ താല്പര്യം. ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം ഒരു കാര്യത്തിൽ എനിക്ക് പൂർണ്ണ നിശ്ചയം കൊണ്ട് യേശു കർത്താവ് ഈ സഭയിൽ തന്നെ ഇരുന്ന് എന്നെ
ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എന്റെ ഉദ്ദേശ ശുദ്ധിയെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല
ബോധ്യമുണ്ട്.
എന്നോടൊരു കാര്യം പറയാൻ അവൻ പ്രേരിപ്പിക്കുക മാത്രമല്ല ഞാനത് അങ്ങനെ തന്നെ പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നവൻ കൂടിയാണ്. ഞാൻ ഓരോ പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് ശേഷം ഭവനത്തിൽ കടന്നു പോയിട്ട് ഞാൻ എന്റെ ഹൃദയത്തെ ഞാൻ ശോധന ചെയ്യാറുണ്ട്. കർത്താവേ, എന്നെ എന്നോട് സംസാരിക്കണം. നീ പറഞ്ഞതെല്ലാം ഞാൻ അവിടെ പറയുകയുണ്ടായോ? അതോ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണോ ശ്രമിച്ചത്? അല്ലെങ്കിൽ അവരെ സഹായിക്കാനാണോ പറഞ്ഞത്? ഞാനൊരു വിശ്വാസത്തിൽ ചെറുപ്പക്കാരനായിരുന്നു. പലപ്പോഴും എനിക്ക് പ്രസംഗം കൊണ്ട് മറ്റുള്ളവരെ ഒന്ന് ഇംപ്രസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ സാക്കിന് നല്ലൊരു പ്രസംഗനാണെന്ന് മറ്റുള്ളവര് ഗ്രഹിക്കുവാനായിട്ടുള്ള ആ ഒരു ശ്രമം
ഉണ്ടായിരുന്നു.
അതിനുശേഷം സാക്കിനൻ അതിനു മുമ്പേ മരിച്ചുപോയി.
ണോ
ആകർഷിച്ചത് അതോ ഞാൻ നിന്നെയാണോ അവരുടെ മുമ്പിൽ വരച്ചു
കാട്ടിയത്?
ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച കർത്താവേ, എനിക്ക് നിന്റെ ഒരു പ്രവാചകനായിട്ടാണ് നേരേണ്ടത്. എനിക്ക് പുൽപ്പിട്ടിൽ നിന്നുകൊണ്ട് ഒരു മാനേജറായിട്ട് നിൽക്കുവാൻ എങ്ങനെയെങ്കിലും കാര്യങ്ങളെ ക്രമീകരിച്ചു കൊണ്ടുപോകാനുള്ള ആ ഒരു താല്പര്യത്തിലായിരിക്കണമെന്നില്ല. കാരണം ക്രിസ്തീയ ലോകത്തുള്ള നമുക്ക് അങ്ങനെയുള്ളവരെ ഒരുപാട് കാണാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകന്മാരാണ് നമുക്ക് ആവശ്യം. അവരൊരുപക്ഷെ പ്രശസ്തരായിരിക്കണമെന്നില്ല. എന്നാൽ എന്റർടൈൻ ചെയ്ത് ജനത്തെ അങ്ങനെ സന്തോഷിപ്പിക്കുന്നവർ ഒരുപക്ഷെ പ്രശസ്തരായേക്കാം. എന്നാൽ ഒരു പ്രവാചകൻ വാസ്തവത്തിൽ ജനത്തെ തന്നിലേക്ക് അല്ല ആകർഷിക്കുന്നത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു സൈൻ ബോർഡ്
പോലെയാണ്.
ന്യൂയോർക്കിലേക്ക് പോകുന്ന വഴി ഇതിലെയാണെന്ന് പറയുന്ന സൈൻ ബോർഡ് പോലെ. വാസ്തവത്തിൽ ആ സൈൻ പോസ്റ്റ് എന്ന് പറയുന്ന ന്യൂയോർക്കല്ല, എന്നാൽ ന്യൂയോർക്കിലേക്കുള്ള വഴി കാണിക്കുന്ന ഒരു സംഭവമാണ്. വാസ്തവത്തിൽ ഏറ്റവും നല്ലൊരു പ്രസംഗൻ ആരായിരുന്നു? ഒരു സൈൻ പോസ്റ്റ് പോലെയായിരിക്കും. യേശുവിടെയുണ്ട്, നിങ്ങൾ അവന്റെ അടുക്കൽ എത്തുവേ, അവനെ നിങ്ങൾ പിൻപറ്റുവേ, അവനിൽ നിന്ന് നിങ്ങൾ പഠിപ്പേ. അതാണ് വാസ്തവത്തിൽ ഒരു ശിഷ്യൻ.
to look at Jesus, learn from him, and follow him.
എത്രമാത്രം ശ്രേഷ്ഠകരമായ ഒരു ഉത്തരവാദിത്വമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഇവരെല്ലാവരെയും ശിഷ്യരാക്കി യേശുവിന്റെ അടുക്കലേക്ക് തിരിച്ചവരെ യേശുവിനെ പിൻപറ്റുവാനായിട്ട് നമ്മൾ പഠിപ്പിക്കും.
നിന്റെ
വചന സത്യസന്ധമായി ആത്മാർത്ഥയോട് പ്രസംഗിക്കുവാൻ എനിക്ക് ശക്തി തരണമെന്ന്
പ്രാർത്ഥിക്കും.
കേൾക്കുന്നവരാരും ചതിക്കപ്പെടരുത് എന്ന പ്രാർത്ഥനയാണ്. കാരണം എനിക്ക് നിന്റെ ശിഷ്യരാക്കിയവരെ മാറ്റണമെന്നുണ്ട്. അവര് ജസ്റ്റ് മാനസാന്തരം മാത്രമല്ല.
നമ്മുടെ
ശരീരത്തിൽ ഒരു ഭാഗം വളരെ മസിലുള്ളതായിട്ട് മറ്റൊരു ഭാഗം ശോഷിച്ചതാണെങ്കിൽ എത്രമാത്രം ശോചനീയമായിട്ടുള്ള ഒരു
അവസ്ഥയായിരിക്കും.
വാസ്തവത്തിൽ അങ്ങനെയാണ് ഈ വശം നമ്മൾ കാണുന്നത്. നമ്മുടെ ക്രിസ്തീയ കോളത്തിൽ നമുക്ക് അനേക സുവിശേഷന്മാരെ കാണാൻ കഴിയും. അവരെ ഓർത്ത് അദ്ദേഹത്തെ സ്തുതിക്കും. ലോകത്ത് നടക്കുന്ന എല്ലാ സുവിശേഷീകരണത്തിനുമായി അദ്ദേഹത്തെ സ്തുതിക്കുന്നു. നമുക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അത് ആ വശം സുവിശേഷീകരണം എന്ന ഒരു ഭാഗം വളരെ ശക്തിമത്തായ ഒന്നാണ്. എന്നാൽ അതിനു മറുവശം ദൈവം യേശു കർത്താവ് കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിക്കുന്ന അവരുടെ കണ്ണുകൊണ്ട് ഒരു സ്ത്രീയെ മോഹിപ്പിക്കുന്ന പോലും ചെയ്യാതാണ്
ഉപദേശിക്കുന്നത്.
കാരണം പ്രസംഗത്തിൽ തന്നെ പലരും ആ ജീവിതം നയിക്കുന്നില്ല. ഒരിക്കലും കോപിഷ്ഠരായി മറ്റുള്ളവരോട് കോപത്തോടെ പെരുമാറുവാൻ ഇടയാകരുത് എന്ന് പഠിപ്പിക്കുന്ന
പ്രസംഗങ്ങൾ.
യേശു കർത്താവ് വാസ്തവത്തിൽ ജനം ദൈവത്തെ എതിരെ തിരിഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്നു. എന്നാൽ അവൻ ബെർസെബൂവിലാണെന്ന് എന്ന് പറഞ്ഞപ്പോൾ അവൻ ക്ഷമിച്ചു. അവനെ തുപ്പിയപ്പോൾ അവൻ ക്ഷമിച്ചു. ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു
കോപമുണ്ട്.
കാരണം ദൈവ തേജസ്സിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ആ ഒരു ദേഷ്യം. ഈ പാവപ്പെട്ടവരിൽ നിന്ന് പണം ഉണ്ടാക്കുന്ന ആ ഇവാഞ്ചലിസ്റ്റിനെ ഞാൻ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. യേശുക്കാവ് ദേഷ്യം വന്നതുപോലെ തന്നെ. നിങ്ങൾക്ക് ആ സമയത്ത് കോപമല്ല വരുന്നതെങ്കിൽ യേശുവിനെ പോലെ കാരണം ഒരുപക്ഷെ പിശാചെന്ന് തന്നെ വിളിച്ചേക്കാം. എല്ലാ കാര്യങ്ങളും എന്നെ കുറിച്ച് വളരെയധികം വിരോധമായിട്ട്
എഴുതിയിട്ടുണ്ട്.
എന്നാൽ അവരെ അവർക്കെതിരെ ഞാൻ ഒരിക്കലും പ്രതികരിക്കുന്നവനല്ല. അവരെല്ലാവരെയും ക്ഷമിക്കുന്നവനാണ്. കാരണം അതിനൊന്നും കോപത്തിന് സ്ഥാനമില്ല. കാരണം ഞാൻ ഇത് തന്നെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അവരെ ഈ ജീവിതത്തിൽ തന്നെ കൊണ്ടുവരണം. യേശു കർത്താവ് പറഞ്ഞു ഒരു മനുഷ്യന് രണ്ട് മാസ്റ്റർമാരെ രണ്ട് നായന്മാരെ സേവിക്കാൻ കഴിയും. ദൈവത്തെയും മാമണിയും സേവിക്കാൻ കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കുകയും പണത്തെ സ്നേഹിക്കുകയും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ ഇങ്ങനത്തെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്ന പണത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങൾക്ക് പണം ഉണ്ടാകാം എന്നാൽ പണത്തെ സ്നേഹിക്കരുത്. നിങ്ങളുടെ തലയിലല്ല പണം കയറേണ്ടത്, നിങ്ങളുടെ നിങ്ങളുടെ കാലിനടിയിലായിരിക്കണം എന്ന് പറയാം. വാസ്തവത്തിൽ നിങ്ങളുടെ മാസ്റ്ററായിട്ടല്ല പണം ഇരിക്കുന്നത്, നിങ്ങളുടെ സെർവന്റ് ആയിരിക്കണം. എന്നാൽ ഒരു ദൈവദാസൻ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കാൻ കഴിയുന്നത് അവന്റെ സ്വന്തം ജീവിതത്തിൽ അതല്ലെങ്കിൽ. യേശു കർത്താവ് കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കുവാൻ തക്കവണ്ണം നമ്മൾ
പഠിപ്പിക്കുന്നവരായിരുന്നു.
കർത്താവ് പറഞ്ഞ പിതാവിനേക്കാൾ മാതാവിനേക്കാൾ നിന്റെ സഹോദരന്മാരേക്കാൾ എല്ലാം ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കണം. ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് അങ്ങനെ താല്പര്യപ്പെട്ടുമ്പോൾ എന്റെ ഭവനക്കാരൻ ആരെല്ലാം ഓഫൻഡഡ് ആയാലും ഞാൻ കർത്താവിന് വേണ്ടി ഇത് ചെയ്യും. ഈ മലയിലെ പ്രസംഗത്തിന് അവസാന കർത്താവ് ഇങ്ങനെ എന്താ പറഞ്ഞു അറിയോ?
If you hear these words of mine,
ഒരു പ്രഭാഷണത്തിന്റെ അവസാന കർത്താവ് നിങ്ങൾ ഈ കേൾക്കുന്ന എന്റെ വചനങ്ങൾ അത് കേട്ട് ചെയ്യുന്നവൻ,
build your house on the rock.
അത് പാറമേൽ വീട് കൊടുത്ത മനുഷ്യനോട് നിങ്ങൾ തുല്യരായിരിക്കും.
If you hear these words of mine.
എന്നാൽ നിങ്ങൾ എന്റെ വചനങ്ങൾ കേട്ടു.
And don't do them.
എന്നാൽ അതങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ.
Like a man who built his house on sand.
മണലിന്മേൽ വീട് പണിത മനുഷ്യനെ പോലെ ആയിരിക്കും.
Flood came, rains came.
ആ വെള്ളപ്പൊക്കം ഉണ്ടായി, മഴ പെയ്തു.
The fall was great.
അവന്റെ ആ മണലിന്മേൽ പണിതിരുന്ന വീടിന് വീഴ്ച
വലുതായിരുന്നു.
നമ്മൾ വെളിപ്പെടുത്തുന്ന നമ്മൾ ഇങ്ങനെ വായിക്കുമോ,
All of Babylon was great.
ബാബിലോണിൽ വീഴ്ച തകർച്ച വലുതായിരുന്നു.
Many people have said Babylon is the Roman Catholic Church.
പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാബിലോൺ എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക സഭയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്.
Babylon is a mother of harlots.
എന്നാൽ യേശുവിന്റെ മാതാവാണ് എന്നാണ് ബാബിലോണിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്.
A person who listens to the words of Jesus in Matthew 5, 6 and 7.
മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞതുപോലെ യേശു കർത്താവിന്റെ വചനങ്ങളെ കേട്ടിട്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ വീഴ്ചയാണ് ഏറ്റവും
വലുതായിരുന്നത്.
അതാണ് വാസ്തവത്തിൽ ബാബിലോണിന്റെ ആ ഒരു ചിത്രം
തരുന്നത്.
സൗരമാരെ, എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ഞാൻ ചെയ്തു. ഞാൻ കർത്താവിനെ മുമ്പിൽ നിൽക്കുന്നുകൊണ്ട് പറയുന്നു, അവൻ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു, ഞാൻ നിങ്ങളുമായി ഷെയർ
ചെയ്യുന്നു.
ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സ്വർഗീയ പിതാവേ,
യു ടോൾഡ് us to sit down and count the cost of discipleship.
രാത്രി വൈകിയ സമയത്ത് ഞങ്ങളെ കേൾപ്പിച്ചു നിന്റെ സന്നിധിയിൽ ഇരുന്ന് എന്ത് ചെലവാകുമെന്ന് കണക്ക്
കൂട്ടുകയും
നിന്നെ പിൻപറ്റുവാൻ ഞങ്ങളൊരു വില നൽകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ആ വില നൽകുവാൻ തയ്യാറാണ്.
യേശുവിന്റെ നാമത്തിൽ.